بسم الله الرحمن الرحيم فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه أجمعين وبعد نما بلوغ المرامل കഴിഞ്ഞ ക്ലാസ്സിലെ രാത്രി നമസ്കാരങ്ങളെ കുറിച്ചുള്ള ഹദീസാണ് വിശദീകരിച്ച്. ഇനി ഇന്നത്തെ ക്ലാസ് വിത്ർ നമസ്കാരത്തെ കുറിച്ചാണ്. രാത്രി നമസ്കാരങ്ങളുടെ അവസാനം വിത്രാകണം, അതേപോലെ പകലിലെ നമസ്കാരങ്ങളുടെയും അവസാനം വിത്രാകണം. അതുകൊണ്ടാണ് പകലിലെ നമസ്കാരങ്ങളുടെ അവസാനത്തിലാണ് മഗ്രിബ്. മഗ്രിബ് മൂന്ന് റക്അത്താണ്, സുബഹി രണ്ട്, ദുഹ്ർ നാല്, അസർ നാല്, മഗ്രിബ് മൂന്ന്. രാത്രി നമസ്കാരങ്ങൾ തുടങ്ങുന്നത് പിന്നെ ഇഷയോടുകൂടി ഇഷ, പിന്നെ രാത്രിയിലെ നമസ്കാരങ്ങൾ, അതിൻ്റെയും അവസാനം വിത്രാകണം. അതുകൊണ്ടാണ് വിത്രാക്കാനുള്ള ആഹ്വാനം. ഇവിടെ ഇന്ന് വിത്ര നമസ്കാരങ്ങളെ കുറിച്ച്, അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ദുഹ നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസാണ് അടുത്ത ക്ലാസ്. ഒന്നാമത്തെ ഹദീസ് അലി ഇബ്നു അബി താലിബിൽ നിന്ന് അല്ലേ. عن علي بن ابي طالب رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم اوتروا يا اهل القران فان الله وتر يحب الوتر. رواه الخمسة وصححه ابن خزيمة. علي بن أبي طالب لنا حديث علي بن أبي طالب رضي الله تعالى عنه قلنا راويا أدهم برأينا رسول الله صلى الله عليه وسلم تقول برأينا أوتيرو أوتيرو معنى ننجل وطراكوغا വിത്ർ നമസ്കരിക്കുക. അതാണ് ഔത്തിറു യാ അഹ്ലൽ ഖുർആൻ. അഹ്ലുൽ ഖുർആൻ നിങ്ങൾ വിത്രാക്കുക. അവിടെ അഹ്ലുൽ ഖുർആൻ എന്ത്? ഈ അഹ്ലുൽ ഖുർആൻ അഹ്ലുൽ ഖുർആൻ എന്നാണ് ഖുർആന്റെ അഹ്ലുകാർ അല്ലേ. അപ്പൊ അഹ്ലുൽ ഇഞ്ചീൽ എന്ന് ഖുർആനിലുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അഹ്ലുൽ ഇഞ്ചീൽ, ഇഞ്ചീലിന്റെ ആളുകൾ. ഉദ്ദേശാരാ? നസാറാക്കൾ, ക്രൈസ്തവർ. അഹ്ലു തൗറാത്ത് എന്ന് ഖുറാനിലുണ്ട് അല്ലെ. അഹ്ലു തൗറാത്തോട് ഉദ്ദേശിക്കുന്നത് യഹൂദർ. അപ്പൊ അഹ്ലുൽ ഖുറാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? മുസ്ലിങ്ങൾ. അഹ്ലു തൗറാത്ത്, അഹ്ലുൽ ഇഞ്ചീൽ, അഹ്ലുൽ ഖുർആൻ. ഇവിടെ അതാണോ ഉദ്ദേശം? മുസ്ലിമീങ്ങൾ എന്നുള്ളത് മൊത്തത്തിലാണോ ഉദ്ദേശം? അതല്ല, അതിനൊരു പ്രത്യേക ഉദ്ദേശമാണ്. അതാണ് വിഷയം. അഹ്ലുൽ ഖുർആൻ. ഇപ്പൊ യമാമ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ മുസൈലിമത്തിൽ കദാബിന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടുമ്പോൾ ചില മുസ്ലിമീങ്ങൾ പിന്തുണയുണ്ട്, മുന്നോട്ടാകുന്നതിന് പകരം പിന്നോട്ടുമുണ്ട്. അപ്പൊ അവരോട് പറയുന്നുണ്ട്, യാ അഹ്ലൽ ഖുർആൻ ഹലുമു, യാ അഹ്ലൽ ഖുർആൻ ഹലുമു എന്ന് പറയുന്നുണ്ട്. അപ്പോ അവിടെ അഹ്ലുൽ ഖുർആൻ എന്നുള്ള ഉദ്ദേശം മുസ്ലിങ്ങളെ എന്നല്ല. പിന്നെയോ യമാമ യുദ്ധത്തിൽ ഖുർആൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും വിശുദ്ധ ഖുർആന്റെ വിജ്ഞാനങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്ന ആളുകളുണ്ട്, പ്രത്യേകക്കാർ. അതെയല്ലേ, അവരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അഹ്ലുൽ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്കാണ് അൽ ഖുർആ എന്ന് പറയുക, അൽ ഖുർആ, ഖുർആൻ പഠിക്കുക പഠിപ്പിക്കുക, ഖുർആന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ള ആളുകൾ, അൽ ഖുർആ. അതുകൊണ്ടാണ് യമാമ യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ പിന്നെ കുറെ ഖുർആകൾ വധിക്കപ്പെട്ടു, 70 ഖുർആ വധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, പിന്നെ വിശുദ്ധ ഖുർആൻ ക്രോഡീകരണത്തിനുള്ള പിന്നെ ചിന്ത അബൂബക്കർ റളിയല്ലാഹുവിനിലൂടെ ഉടലെടുത്തത്, ഉമർ റളിയല്ലാഹുവിനിലൊക്കെ ചിന്ത വന്നത്. കാരണം എന്താ, ഖുർആൻ പഠിച്ച ബൈഹാർട്ടാക്കിയിരുന്ന പലരും എന്ത് ചെയ്ത് അവിടെ വധിക്കപ്പെട്ടു, യമാമയിൽ വധിക്കപ്പെട്ടു. അതിൽ പിന്നെയാണ് ജമ്മൽ ഖുർആനെ കുറിച്ചുള്ളതായ പിന്നെ വിഷയങ്ങളൊക്കെ ഉടലെടുത്തത്. അപ്പൊ ഇവിടെ അഹ്ലുൽ ഖുർആൻ നിങ്ങൾ വരും എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്, അവിടെ പ്രത്യേകം ഒരു വിഭാഗമാണ്, അല്ലാതെ മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ എന്നുള്ള ഉദ്ദേശത്തിലല്ല. ഇവിടെ അങ്ങനെയാണ്, ഔ തിറൂയ അഹ്ലുൽ ഖുർആൻ, അഹ്ലുൽ ഖുർആൻ നിങ്ങൾ വിത്തറാക്കുക. അവിടെ പിന്നെ അഹ്ലുൽ ഇൻജീൽ, അഹ്ലുൽ തൗറാത്ത് എന്ന് പറയുന്നത് പോലെ വേദക്കാരെ, യഹൂദരെ ക്രൈസ്തവരെ ആണ് ഉദ്ദേശിച്ചത് എന്നതുപോലെയാണ് ഇവിടെ അഹ്ലുൽ ഖുർആൻ മുസ്ലിമീങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എന്ന് വിശദീകരിച്ച് ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഔ തിറൂയ അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ അഹ്ലുകാരെ നിങ്ങൾ വിത്തറാക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ വിത്തറാക്കുക. യഥാർത്ഥത്തിൽ അവിടെ അഹ്ലുൽ ഖുർആൻ എന്ന് വിളിച്ചത് മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ല. പിന്നെയോ ഖുർആൻ മനഃപ്പാഠമാക്കിയവരും ഖുർആൻ പഠിച്ചവരും അവരാണ് ഇവിടെ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത്, അഹ്ലുൽ ഖുർആൻ, അഹ്ലുല്ലാഹി വഖാസതുഹു, അള്ളാഹുവിന്റെ അഹ്ലുകാർ. കാരണം എന്താ, അഹ്ലുൽ ഖുർആനെ പ്രത്യേകം വിളിച്ച് അതിനർത്ഥം മുസ്ലിമീങ്ങൾ മറ്റുള്ളവരൊന്നും വിത്തറാക്കണ്ട എന്നല്ല. പിന്നെയോ അഹ്ലുൽ ഖുർആനെ വിത്തറാക്കാൻ വേണ്ടിയിട്ട് അവരോട് ആഹ്വാനം ചെയ്ത് എന്തിനാ, അവരോട് ആഹ്വാനം ചെയ്ത് പ്രത്യേകിച്ച് ഖുർആൻ മനഃപ്പാഠം പുതുക്കാൻ, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് എന്താ, ആ രാത്രി നിസ്കാരമാണ്, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വ മുഖീല, ഇന്ന നാശിഅത്തൽ ലൈൽ, ഒന്ന് ഉണർന്നതിന് ശേഷം എഴുന്നേറ്റുള്ള നിസ്കാരം, അത് അശദ്ദു വത്അൻ ആണ്, നല്ല കൽബിൽ കൊള്ളുന്നതും വഅഖ്വ മുഖീല എന്നാണ്, നല്ല പിന്നെ ചൊവ്വായ രീതിയിലുള്ള പാരായണവും നിർവഹണമാണ്. അപ്പോ അത് അതുകൊണ്ടാണ് അഹ്ലുൽ ഖുർആനോട് പറയുന്നത്, അഹ്ലുൽ ഖുർആനെ വിശുദ്ധ ഖുർആൻ മുറാജെ ചെയ്യണം, അതിന് ഏറ്റവും നല്ല സന്ദർഭമാണ് രാത്രി നമസ്കാരം. യാ അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ അഹ്ലുകാരെ, ഔത്തിറു, നിങ്ങൾ വിത്തറു നമസ്കരിക്കുക. അപ്പൊ ഇവിടെ മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ലേ ഈ അഹ്ലുൽ ഖുർആൻ വിളി. ഖുർആൻ വാക്കിയ ആളുകളെ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചാണ്. അതിന്റെ അർത്ഥം മറ്റുള്ളവർക്കൊന്നും വിത്തറില്ല എന്നല്ല, വിത്തർ എല്ലാവർക്കും സുന്നത്താണ്. പക്ഷെ അഹ്ലുൽ ഖുർആനുള്ള ആ വിളിയിലുണ്ടല്ലോ, അതിൽ ആ വിളിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഖുർആൻ പഠിച്ചവരെ പ്രത്യേകം ആഹ്വാനം അവരെ പ്രത്യേകം നോക്കി വിളിക്കുമ്പോ അത് പിന്നെ അവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഇപ്പൊ ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം പിന്തിരിഞ്ഞോടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു പറയാൻ പറഞ്ഞു, എന്താ പറഞ്ഞത് അറിയോ, യാ അഹ്ല ബൈഅത്തി റിദ്വാൻ, യാ അഹ്ല ബൈഅത്തി റിദ്വാൻ, തആലൂ തആലൂ, എല്ലാരും റസൂലിനെ വിട്ടുകൂടുകയാണ് ഹുനൈൻ യുദ്ധത്തിൽ. അപ്പോ റസൂലിനെ വിളിച്ചു പറയാൻ പറയാണ്, യാ അഹ്ല ബൈഅത്തി റിദ്വാൻ, ബൈഅത്തി റിദ്വാനിൽ പങ്കെടുത്തവരെ തആലൂ വരൂ. എന്തിനാ അവരെ പ്രത്യേകം വിളിച്ചത്? അവരെ പ്രത്യേകം വിളിക്കാൻ കാരണം ബയ്യത്തിൽ റിദ്വാനിൽ പങ്കെടുത്തപ്പോൾ അവർ റസൂലുള്ളാഹിക്ക് ബയ്യത്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒരിക്കലും യുദ്ധം നോടൂല, ഞങ്ങൾ മരണം വരെ ക്ഷമിച്ചു നിൽക്കും എന്ന് ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പ്രത്യേകം ചെയ്ത് വിളിച്ച്. ഇതേപോലെയാണ് ഈ അഹ്ലുൽ ഖുർആന്റെ വിഷയത്തിലുള്ള വിളി. കാരണം അവർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനഃപ്പാടാക്കുകയും ചെയ്തവരാണ്, പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ അവർ പ്രത്യേകം പിന്നെ വിത്ര് നമസ്കരിച്ച് ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യേണ്ടവരാണ് എന്നൊരു പിന്നെ ആശയം ഇവിടെ ഉണ്ട്. ഔതിറു യാ അഹ്ലൽ ഖുർആൻ ഫഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ. അതാണ് ഫഇന്നല്ലാഹ, കാരണം അല്ലാഹു വിത്റുൻ. എന്താ വിത്റുൻ എന്ന് പറഞ്ഞാൽ ഫർദുൻ, അല്ലാഹു ഏകനാണ്. വിത്റുൻ എന്ന് പറഞ്ഞാൽ ഫർദുൻ, അല്ലാഹു ഏകനാണ്. യുഹിബ്ബുൽ വിത്ർ, അല്ലാഹു വിത്റിനെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു വിത്റിനെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു വിത്റുൻ, അള്ളാഹു അൽ വിത്ർ എന്ന് പേരുണ്ട്. അള്ള മാത്രമാണ് ഈ ദുനിയാവിൽ ഏകമായത്. മനസ്സിലെ പടപ്പുകളൊക്കെ എന്താണ്? ഏകല്ല, അതിനൊക്കെ ഇരട്ട സ്വഭാവം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏകമാണ്. വിത്റിനെ അള്ളാഹു സുബ്ഹാന തആല ഇഷ്ടപ്പെടുന്നു. അതിന്റെ അർത്ഥം വിത്രസ്കാരവും അള്ളാഹു ഒരുപോലെയാണെന്നുള്ളതല്ല. ഔദുബില്ല, അള്ളാഹു വിത്റിനെ ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. അള്ളാഹു വിത്റിനെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാന തആല വിത്ര നമസ്കാരം ഷറാക്കി. വിത്ര നമസ്കാരം ഷറാക്കി, അതുകൊണ്ട് നമ്മൾ വിത്രാക്കിയിട്ടേ കിടക്കാവൂ, ഉറങ്ങാവൂ. അല്ലെങ്കിൽ വിത്ര നമ്മുടെ രാത്രി നമസ്കാരങ്ങളുടെ അവസാനം നമ്മൾ എന്താക്കണം? വിത്രാക്കണം. അതിനി ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുമ്പോഴാണ് ആണെങ്കിൽ അങ്ങനെ. അതിനുള്ള ആഹ്വാനാണ് ഇവിടെ ഔതിറു യാ അഹ്ലൽ ഖുർആൻ. ഇവിടെ വിത്രസ്കാരം അല്ലാതെ തന്നെ വിത്ര സുന്നത്തായ കാര്യങ്ങളുണ്ടല്ലോ. ഉദാഹരണം എന്താ? വിത്രസ്കാരം അതിൽ വിത്രാക്കണം. 3, 1, 3, 5, 7, 9 ഇങ്ങനെ വിത്രാക്കണം. അതേപോലെ വിത്രാക്കൽ പ്രത്യേക സുന്നത്തുള്ള കർമ്മങ്ങളുണ്ടല്ലോ. ഉദാഹരണം എന്താ? ഓതെടുക്കുമ്പോ 3 പ്രാവശ്യം കഴുകുന്നത്. അതേപോലെ തന്നെ ഇനിയിപ്പോ കുളിപ്പിക്കുകയാണെങ്കിലും 3 കുളിപ്പിക്കല് അങ്ങനെ. ഏഴ് തക്ബീർ പെരുന്നാളസ്കാരത്തിലല്ലേ. പ്രത്യേക പ്രസൂൾ, ഇപ്പൊ മലമൂത്ര വിസർജനത്തിൽ നമ്മൾ ഇസ്തിജ്മാറാണെങ്കിൽ, കല്ലുപയോഗിച്ചിട്ടാണെങ്കിൽ വൃത്തിയാകണം, വെള്ളമല്ലാത്തത് കൊണ്ടാണ് വൃത്തിയാകണമെങ്കിൽ വിത്രാക്കാ പറഞ്ഞ്, വിത്രാക്കാൻ പറഞ്ഞ്. അതേപോലെ നിസ്ലാമസ്ലിമാൻ നിങ്ങൾ പെരുന്നാളസ്കാരത്തിന് പോകുമ്പോ, ചെറിയ പെരുന്നാൾ ദിവസം ചെവ്വാൽ പുലരിയിലുള്ള ഫിത്ർ പെരുന്നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക തിന്നിട്ടാണ് പുറപ്പെട്ടിരുന്നത് പെരുന്നാൾക്കാരത്തിന്. പക്ഷെ റസൂലുള്ളാഹി തിന്നിരുന്ന എങ്ങനെ? വിത്രായിട്ടായിരുന്നു തിന്നിരുന്നത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഇതേപോലെ വിത്രായിട്ടുള്ള പിന്നെ കർമ്മങ്ങളുണ്ട്. ഏതായാലും ഇവിടെ ഔതിറു യാ അഹ്ലൽ ഖുർആൻ ഫഇന്നല്ലാഹ വിത്റു യുഹിബ്ബുൽ വിത്ർ. റവാഹുൽ ഖംസ, റവാഹുൽ ഖംസ എന്ന് പറഞ്ഞാൽ അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഇമാം അഹ്മദ് എന്നിവരാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹദീസിലെ ഇബ്നു ഖുസൈമ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു, സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഇമാം ഹാകിം അതേപോലെ ദഹബി ഇവരൊക്കെ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഹദീസ് സഹീഹാണ്. തൈബ്, അടുത്ത ഹദീസ് ആരിൽ നിന്നാ? അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്നല്ലേ. അന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇജ്അലു ആഖിറ സലാത്തിക്കും ബില്ലൈലി വിത്ര. അല്ലേ, ഇജ്അലു ആഖിറ സലാത്തിക്കും ബില്ലൈലി വിത്ര. മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി. ഹദീസ് വളരെ വ്യക്തമായി വിശദീകരിക്കേണ്ട കാര്യമല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ് ഹദീസ്. അദ്ദേഹം പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജാലു ആഖിറ സലാത്തിക്കും, ഇജാലു നിങ്ങളാക്കണം, ആഖിറ സലാത്തിക്കും ബില്ലൈൽ, രാത്രിയിലുള്ള നിങ്ങളുടെ നമസ്കാരത്തിന്റെ ഒടു അവസാനം ഒടു നിങ്ങളാക്കണം. എന്താക്കണം? വിത്രൻ, വിത്രാക്കണം. ഇജാലു ആഖിറ സലാത്തിക്കും ബില്ലൈലി വിത്ര, രാത്രിയിലുള്ള നിങ്ങളുടെ നമസ്കാരത്തിന്റെ അവസാനം ഒടു, അത് നിങ്ങൾ ഇജാലു വിത്രൻ, വിത്രാക്കണം. അത് എന്തിനെ അറിയിക്കണേ? വിത്ര നമസ്കാരത്തിന്റെ പ്രാധാന്യം, അതിന്റെ പിന്നെ മഹത്വം, അത് അതിനുള്ള കൽപ്പന. അതാണ് ഈ ഹദീസ് ഉൾക്കൊള്ളുന്നത്. ഇമാം ബുഖാരി മുസ്ലിമും ഇബ്നു ഉമറിൽ നിന്ന് റിവായത്ത് ചെയ്ത ഹദീസാണത്. ഖലാസ്. അടുത്ത ഹദീസ് തൽഖ് ബിൻ അലിയിൽ നിന്നല്ലേ. അൻ തൽഖ് ഇബ്നു അൻ തൽഖ് ഇബ്നി അലി റളിയല്ലാഹു തആല അൻഹു ഖാൽ സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ ലാ വിത്രാനി ഫീ ലൈലത്തിൻ ലാ വിത്രാനി ഫീ ലൈലത്തിൻ طيب اريد مخرج طيب رواه احمد والثلاثه وصححه ابن حبان حديث تلقى بن علي لنا ان تلقى بن علي رضي الله عنه تلقى بن علي نيذن قال അദ്ദേഹം പറഞ്ഞു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് യഖൂൽ പറയുന്നത് ഞാൻ കേട്ടു എന്താ പറഞ്ഞ ലാ വിത്രാനി ഫീ ലൈല ഒരു രാത്രിയിൽ ലാ വിത്രാനി രണ്ട് വിത്രില്ല രണ്ട് വിത്രുകൾ ഇല്ല ലാ വിത്രാനി രണ്ട് വിത്രുകൾ ഇല്ല ഫീ ലൈലത്തിൻ ഒരു രാത്രിയിൽ തൈ ഈ തൽഖ് ബിൻ അലി നമുക്ക് മുമ്പ് വന്ന റാവി അല്ലേ വന്നിട്ടില്ല തൽഖ് ബിൻ അലിയിൽ നിന്നുള്ള ഹദീസ് വന്നിട്ടുണ്ടാവും മുമ്പ് കാരണം അദ്ദേഹത്തിന് പ്രസിദ്ധമായ ചില ഹദീസുകളുണ്ട് അതിൽ പെട്ടതാണ് പിന്നെ ഒരു വ്യക്തി പിന്നെ അദ്ദേഹത്തിന്റെ ലിംഗം തൊട്ട് അപ്പോ അതിന്റെ പേരിൽ ഉദു മുറിയോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു ഇന്നമ ഹുവ ബിദാഅത്തു മിൻക് അത് നിന്നിൽ നിന്നുള്ള ഒരു പാർട്സ് ഒരു ഭാഗം തന്നെയാണ് പാർട്ട് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ കാത് പിടിച്ച് ഒരാൾ മൂക്ക് പിടിച്ച് കൈ പിടിച്ച് അതേപോലെ ഒരവയവാണ് ലൈംഗിക അവയവും അതുകൊണ്ട് ഉദു മുറിയില്ല എന്ന അർത്ഥത്തിൽ തൽഖ് ബിൻ അലിയിൽ നിന്ന് പ്രസിദ്ധമായ ഹദീസ് ഉണ്ട്. അത് അതിന്റെ റാവി ആരാണ് പിന്നെ തൽഖാൻ അതിവിടെ വന്നിട്ടുണ്ടാവും ഹദീസ് അത് ഓർക്കാൻ ഞാൻ ഇപ്പം അത് പറയാം. അദ്ദേഹം ഇതേ ഈ തൽഖ് ബിൻ അലി അദ്ദേഹം ഹനഫിയാണ്. ഹനഫി എന്ന് പറഞ്ഞാൽ ഹനഫി മദബാരൻ എന്നുള്ള അർത്ഥത്തിലല്ല, ബനു ഹനീഫ ഗോത്രക്കാരനാണ്. അതുകൊണ്ടാണ് തൽഖ് ബിൻ അലി അൽ ഹനഫി അദ്ദേഹം സുഹൈമിയാണ്. അസ്സുഹൈമി അദ്ദേഹം മിൻ അഹ്ലിൽ യമാമ, അതുകൊണ്ട് തന്നെ അദ്ദേഹം മിൻ അഹ്ലിൽ യമാമ യമാമക്കാരിൽപ്പെട്ട ആളാണ് ബനു ഹനീഫ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹനഫി എന്ന് പറയുന്നത്. തൽഖ് ബിൻ അലി കുറെ കാലം ജീവിച്ചിട്ടുണ്ട്. ഹിജ്റയുടെ 66 അദ്ദേഹം മരണപ്പെട്ടത്. ഹിജ്റയുടെ 66 അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവി രണ്ടാമത് നിർമ്മിക്കുകയാണ്. മസ്ജിദ് നബവി ആദ്യം റസൂലുള്ള ഹിജ്റ വന്ന ഉടനെ നിർമ്മിച്ച് പിന്നെ റസൂലുള്ള മസ്ജിദ് നബവി രണ്ടാമത് നിർമ്മിക്കുന്നുണ്ട് ഖൈബർ യുദ്ധാനന്തരം, ഖൈബർ യുദ്ധത്തിന് ശേഷം. അപ്പൊ ഖൈബർ യുദ്ധത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് നബവി നിർമ്മിക്കുമ്പോൾ സഹാബികൾ ഓരോരുത്തരും ഓരോ പണിയെടുക്കണം. ഒരു സഹാബി മണ്ണും വൈക്കോലും കൂട്ടി കുഴക്കണുണ്ട്, എന്തിന് കട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്, കട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മണ്ണും വൈക്കോലും കൂട്ടി കുഴക്കുമ്പോൾ ഈ അൻസാരിയാണ് അത് കുഴക്കുന്നത്. അദ്ദേഹത്തിന് അതിന് കുഴക്കാൻ സാധിക്കണില്ല, അറിയണില്ല. അപ്പോൾ തൽക്ക് പറയുന്നുണ്ട് എനിക്ക് തരാൻ, എൻ്റെ അടുത്ത് തരാൻ പറയാം. അദ്ദേഹം യമാമയിൽ നിന്ന് വന്നാണ്. അങ്ങനെ അദ്ദേഹം വളരെ നൈപുണ്യത്തിൽ ഇത് മണ്ണും വൈക്കോലും കുഴച്ച് കട്ടുണ്ടാക്കുകയാണ്. അപ്പൊ നിസ്ലാഹു അലൈഹി തങ്ങൾ അദ്ദേഹത്തെ പറയാണ് ആ പണി നമ്മ ഉപ്പര ഏൽപ്പിക്കാൻ, തൽഖ് ബിൻ അലീനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം മസ്ജിദ് നബവി നിർമ്മിക്കാനുള്ള കട്ടൊക്കെ അദ്ദേഹം ഉണ്ടാക്കി, കട്ട അദ്ദേഹം മണ്ണ് വൈക്കോലിൽ കുഴച്ചിട്ട് ഉണ്ടാക്കി. ഈ ചരിത്രം ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പിന്നെ പിന്നെ ജോലിക്കും അതിന്റെ പ്രത്യേകക്കാരുണ്ടാവും, മനസ്സിലായല്ലേ. അവരാണ് ആ ജോലി നിർവഹിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, വിശദീകരിക്കാറുണ്ട്. ഏതായാലും തൽഖ് ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പിന്നെ ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ ദീന് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ചില ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസുകളിൽ ഒന്നാണ് ഈ ഹദീസ്. തൽഖ് ബിൻ അലി അൽ ഹനഫി അസ്സുഹൈമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ് സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യഖൂൽ പറയുന്നത് ഞാൻ കേട്ടു ലാ വിത്രാനി ഫീ ലൈലത്തിൻ ഒരു രാത്രിയിൽ എന്തില്ല രണ്ട് വിത്രുകളില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എങ്ങനെ രണ്ട് വിത്ര് വരിക? ഇപ്പൊ ഇഷ നിസ്കരിച്ച ഉടനെ ഒരാൾ രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് വിത്രാക്കി, ഒരു റക്അത്ത് നിസ്കരിച്ചു, പിന്നെ അദ്ദേഹം രാത്രി എഴുന്നേറ്റിട്ട് പിന്നെ രണ്ട് റക്അത്ത് അല്ലെങ്കിൽ നാല് റക്അത്ത് നിസ്കരിച്ചിട്ട് വിത്രാക്കി. അപ്പൊ എത്രയായി? അതൊക്കെ രണ്ട് വിത്രായി. അങ്ങനെ രണ്ട് വിത്ര ഒരു രാത്രിയിൽ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ ലാ എന്നുള്ളത് നഫീന്റെ ലായാണ്. ഒന്നാണ് ഒരു രാത്രിയിൽ രണ്ട് വിത്തറുകൾ ഇല്ല എന്നാണ്, ഇല്ല എന്നാണ്. അതിന്റെ അർത്ഥം എന്താ, രണ്ട് വിത്തറാക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഇത് നഫീന്റെ വിത്തറാണെങ്കിലും നഹീന്റെ ഉദ്ദേശത്തിലാണ്. നഹി എന്ന അത് റസൂലിനെ വിരോധിക്കാണ്, അങ്ങനെ വിത്തറാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോ രാത്രി ഇഷ കഴിഞ്ഞ ഉടനെ നിസ്കരിച്ച ഒരാള് വിത്തറാക്കി, അയാൾക്ക് പിന്നെ നിസ്കരിക്കണം തോന്നിയാൽ എന്താ ചെയ്യുക? ആ ഒരക്കാര് നിസ്കരിക്ക, എന്നിട്ട് ഇരട്ടാക്കുക, എന്നിട്ട് പിന്നെ നിസ്കരിച്ചിട്ട് പിന്നെ വിത്തറാക്കുക. അപ്പൊ എത്ര വിത്തറായി? ഇപ്പൊ ഒരക്കാര് നിസ്കരിച്ച് ആദ്യം ഇഷ നിസ്കരിച്ച ഉടനെ വിത്തറാക്കി, പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഒരക്കാരത്തോടെ നിസ്കരിച്ച് വേറെ വിത്തറാക്കി, പിന്നെ രാത്രിയുടെ അവസാനത്തിൽ പിന്നെ നിസ്കരിച്ചിട്ട് പിന്നെയും വിത്തറാക്കി. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ഇഷ്കാലുണ്ട്. ഇബിൻ അബ്ബാസ് അതേപോലെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ഇവരൊക്കെ പറഞ്ഞത് പെങ്ങളീ പറഞ്ഞ രൂപമുണ്ടല്ലോ, ആദ്യം മൂന്നരക്കായത്ത് നിസ്കരിച്ച ഒരാള് പിന്നെ കുറെ കഴിഞ്ഞിട്ട് നിസ്കരിക്കണം തോന്നുമ്പോൾ ഒരക്കായത്തോടെ നിസ്കരിക്കുക, പിന്നെ ഈ രണ്ട് നിസ്കരിച്ചിട്ട് പിന്നെ അവസാനം വിത്തറാക്കുക. ഇത് തലാഴുമ്പിൽ വിത്തറെന്നാണ്, വിത്തറുകൊണ്ടുള്ള കളിയാണ് എന്നാണ്. കാരണം എന്താ, ഒരു വിത്തർ നിസ്കരിച്ച് പിന്നെ ഒരക്കായത്ത് ഇത് ഇത് ഇരട്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് എന്ത് ചെയ്യണം, മറ്റേ ഇറക്കായത്തോടി വരണം അല്ലേ. ഒരാളിപ്പോ മൂന്നരക്കായത്ത് നിസ്കരിച്ച് ഉടനെ തന്നെ അയാൾ പറയണില്ല, ഞാൻ ഉടനെ തന്നെ അയാൾ സ്ഥലം വിട്ട് ഉടനെ തന്നെ അല്ല, ഞാൻ ഇനി ഇൻഷാല്ലാ രാത്രി നിസ്കരിക്കും എന്നിട്ട് പിന്നെ ഒരക്കായത്ത് നിസ്കരിച്ചിട്ട് ഇത് ഇരട്ടാക്കണമെങ്കിലും ഓക്കെ. അതേസമയം ഒരാൾ മൂന്നരക്കായത്ത് നിസ്കരിച്ച് പിന്നെ പെരുകി പോയി ചോറിന്ന് കുട്ടികളോടും മക്കളോടും വർത്താനം പറഞ്ഞ് ഭാര്യയോടൊപ്പം സഹനം നടത്തി പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരക്കായത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇരട്ടാക്കലാണോ അതല്ല അത് വിത്തറാണോ? അത് വിത്തറാണ് അല്ലേ. പിന്നെ അവസാനത്തിൽ വീണ്ടും വിത്തറാക്കുക. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസിന്റെ ഒക്കെ ഫത്വയിൽ തലാഉബും ബിൽ വിത്ർ, ഇത് വിത്തറുകൊണ്ടുള്ള കളിയാണെന്ന്, അങ്ങനെ പാടില്ല. പിന്നെയോ ലാ വിത്രാനി ഫീലില്ല, ഒരു രാത്രി രണ്ട് വിത്രില്ല. അപ്പോ മൂന്നരക്കായത്ത് നിസ്കരിച്ച ഒരാള് പിന്നെ രണ്ടരക്കായത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം എന്താണ്, അയാളുടെ നിസ്കാരം വിത്രാണ്. പിന്നെ രണ്ടരക്കായത്ത് മൂന്നരക്കായത്ത് നിസ്കരിച്ച ഒരാളെ പിന്നെ രണ്ടരക്കായത്ത് നിസ്കരിക്കുമ്പോൾ അവസാനം അഞ്ചല്ലേ, അപ്പൊ നിസ്കരിച്ച അഞ്ചാണ്. പിന്നെ രണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഏഴാണ്, പിന്നെ രണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഒമ്പതാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വിത്തറാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാള് ഇരട്ടയാക്കിയിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായി, നിസ്കാരം വിത്തറായി. അതാണ് തൽഖ് ഇബ്നു അലിയുടെ ഹദീസ്. അത് അഖ്റജഹു അസ്സലാസ അല്ലേ, റവാഹു അഹ്മദ് വസലാസ വസഹഹു ഇബ്നു ഹിബ്ബാൻ. ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് സഹീഹാണ്, തൽഖിന്റെ ഹദീസ് ഇത് സഹീഹാണ്. തൈബ്, ഇനി ഉബൈയിന്റെ ഹദീസ് അല്ലേ. വഅൻ ഉബൈ ഇബ്നു കഅബ് അല്ലേ, വഅൻ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂതിറു بسبح اسم ربك الأعلى وقل يا أيها الكافرون وقل هو الله أحد ولا يسلم إلا في آخرهن ولا يسلم إلا في آخرهن. هذا في وتر نسكارتിൽ ഓതുന്നതിനെ കുറിച്ചാണ് അല്ലേ, വിത്ർ നിസ്കാരത്തിൽ ഓതുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ. അങ്ങനെ ഇവിടെ അല്ലേ വസാദ റവാഹു അഹ്മദ് അബൂദാവൂദ് വന്നസായി വസാദ വലായി സല്ലിമു ഇല്ലാഫി ആഖിരിഹിൻ. ഉബൈ ഇബ്നു കഅബിൽ നിന്നുള്ള ഹദീസാണ്. അൻ ഉബൈ ഇബ്നു കഅബിൻ, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിവേദനം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, യൂതിറു വിത്രാക്കും, യൂതിറു വിത്രാക്കും. എന്തുകൊണ്ട് വിത്രാക്കും? ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ ആല, സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല എന്ന സൂറത്ത് കൊണ്ട്. വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് കൊണ്ടും, വഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്രാക്കുമായിരുന്നു. വിത്രാക്കുമായിരുന്നു പറയുമ്പോൾ റസൂലുള്ളാന്റെ ഒരു പതിവ് പോലെയാണ്, പതിവ് പോലെ നിർബന്ധമല്ലെങ്കിലും അതായിരുന്നു റസൂലുള്ളാന്റെ പതിവ് എന്നറിയിക്കുന്നുണ്ട്. ആ മൂന്ന് സൂറത്തുകൾ അല്ലേ, സബ്ബിഹിസ്മ, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്. എന്തുകൊണ്ടാ ഈ മൂന്ന് സൂറത്തുകൾ കൊണ്ട് വിത്തറാക്കിയിരുന്നത്? റസൂള ഏകദേശം എന്ത് ചെയ്യാണ്? പതിവാക്കാണല്ലോ. അത് പതിവാക്കിയിട്ട് റസൂൾ അത് നിസ്കാരത്തിൽ ഓതണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, പ്രത്യേകത ഉണ്ട്. സബ്ബിഹിസ്മ സൂറത്തിന്റെ തഫ്സീറൊക്കെ തഫ്സീറുകളിൽ ഉണ്ടല്ലോ, വളരെ ഗംഭീരമായിട്ട് പണ്ഡിതന്മാർ നിർവഹിച്ച് കാണാൻ സാധിക്കും. സബ്ബിഹിസ്മ പ്രത്യേകിച്ച് ഫഹ്റു റാസി, ഇമാം റാസി, പിന്നെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ ഭംഗിയായ ഒരു വിശദീകരണമാണ് സബ്ബിഹിസ്മക്ക്. കാരണം അള്ളാഹുവിന്റെ തൗഹീദുൽ റുബൂബിയയും പിന്നെ അള്ളാഹുവിന്റെ തൗഹീദുൽ ഉലൂഹിയയും അതേപോലെ തന്നെ ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള വിരക്തിയും പാരത്രിക ലോകത്തിലുള്ളതായ പിന്നെ താല്പര്യവും വളർത്തും രീതിയിലാണ് സൂറത്ത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അലയിൽ ആയത്തുകളുടെ ക്രമീകരണം. പിന്നെ നല്ല വിശദീകരണം തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഏതായാലും ആ വിഷയങ്ങൾ ഓർക്കാനായിരിക്കാം അതിനെ തുടർച്ചയായിട്ട്. അതേപോലെ കുലിയുൽ കാഫിറൂൻ എന്താ? അത് ബറാഅത്ത് മിന ശിർക്കാണ്, ശിർക്കിൽ നിന്നുള്ള, ശിർക്കിന്റെ ആളുകളിൽ നിന്നുള്ള ഒഴിവാകലാണ്. കുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അള്ളാഹുവിന്റെ സിഫത്താണ്, അത് അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥിരീകരിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ ലാ ഇലാഹ എന്നുള്ളത് കുലിയുൽ കാഫിറൂനും ഇല്ലല്ലാ എന്നുള്ളത് കുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് സ്ഥിരീകരിക്കാം. പിന്നെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല, അത് പിന്നെ എല്ലാം ഉൾക്കൊണ്ട്, അതിന്റെ തെളിവുകൾ ഉൾക്കൊണ്ട്, അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ ലക്ഷണങ്ങൾ തെളിവുകൾ ഉൾക്കൊണ്ട് നല്ല സുന്ദരമായ പ്രതിപാദ്യം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്തറാക്കിയിരുന്നത് ഈ മൂന്ന് സൂറത്തുകൾ കൊണ്ടായിരുന്നു. ഹദീസ് മൂന്നറക്കായത്തിൽ, അത് ഇനി അടുത്തതിൽ വരും, അടുത്ത ഹദീസിൽ അത് വരും. നിസ്ലാസ്ലം തങ്ങൾ നാലറക്കായത്ത് നിസ്കരിക്കും, പിന്നെ നാലറക്കായത്ത് നിസ്കരിക്കും, പിന്നെ മൂന്നറക്കായത്താണ്. മനസ്സിലായ നാല് നാലും നാലും സുദീർഘമായി, പിന്നെ രണ്ടും ഒന്നും, അത് ഈ സൂറത്തുകൾ ഓതിക്കൊണ്ട് ഷോർട്ടായിട്ട്. ഇത് റവാഹു അബൂദാവൂദ് വ നസായി അല്ലെ, ഇമാം അബൂദാവൂദും നസായി ആണ് നിവേദനം. എങ്ങനെ? റവാഹു അഹ്മദ് വ നസായി വസാദ് ഇമാം നസായി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോ അത് ഏറെണ്ട് വസാദ് അദ്ദേഹം വർദ്ധിപ്പിച്ചു. വലാ യുസല്ലിമു ഇല്ലാ ഫി ആഖിരിഹിൻ, വലാ യുസല്ലിമു റസൂലുള്ള സലാം വീട്ടുമായിരുന്നില്ല, ഇല്ലാ ഫി ആഖിരിഹിന്ന ഈ റക്കായത്തുകളുടെ ഒടുവിലല്ലാതെ അവസാനത്തിലല്ലാതെ. അപ്പോ മൂന്ന് റക്കായത്ത് ഒന്നിച്ചായിരുന്നു നിസ്കരിച്ചിരുന്നതെന്നർത്ഥം. വിത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് റക്കായത്ത് ഒന്നിച്ച് നിസ്കരിക്കും. വലാ യുസല്ലിമു ഇല്ലാ ഫി ആഖിരിഹിന്ന, അവയുടെ അവസാനത്തിലല്ലാതെ സലാം വീട്ടിയിരുന്നില്ല. അത് ഇമാം നസായിയുടെ റിപ്പോർട്ടിൽ ഏറെയുള്ളതാണ്. ഈ ഹദീസിന് അബൂദാവൂദും ഇമാം അഹമ്മദ് നിവേദനം ചെയ്ത് ഇമാം നസായിയും, പക്ഷെ നസായി റിപ്പോർട്ട് ചെയ്തപ്പോൾ വലാ യുസല്ലിമു ഫി ആഖിരിഹിൻ എന്നുള്ളത് ഏറെ നൽകിയിട്ടുണ്ട്. പക്ഷേ മൂന്നര കഴുത്ത് ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ മഗ്രിബ് പോലെ ആക്കരുത്, അത് റസൂലിനെ വിരോധിച്ചിട്ടുണ്ട്. മഗ്രിബ് പോലെ തന്നെ ആ രണ്ടര കഴുത്ത് നിസ്കരിച്ചിട്ട് ഇടയിൽ ഇരുന്ന് സലാം വീട്ടാതെ എഴുന്നേറ്റിട്ടുള്ള അങ്ങനെ പാടില്ല. മൂന്നര കഴുത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഇടയിൽ ഇരിക്കാതെ എഴുന്നേൽക്കുക, സുജൂന്ന് എഴുന്നേറ്റ് പിന്നെ അവസാനം സലാം വീട്ട്. വിത്തറിനെ മഗ്രിബിനോട് സാദൃശ്യപ്പെടുത്തുന്ന റസൂലിനെ വിരോധിച്ചിട്ടുണ്ട്, ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതാണ് പിന്നെ ഉബൈയിൽ നിന്നുള്ള ഹദീസ്. അടുത്തത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. വലി അബീ ദാവൂദ് വ തിർമിദി അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നഹ്വഹു വ ഫീ കുല്ലു സൂറത്തിൻ ഫീ റക്അ വ ഫിൽ അഖീറത്തി ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ വൽ മുഅവ്വിദതൈൻ. തൈബ് വലി അബീ ദാവൂദ് ഇമാം അബൂദാവൂദ് അതേപോലെ തുർമിദി ഇമാം തുർമിദി ഇവർക്കുണ്ട്. ആരിൽ നിന്ന്? അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നഹ്വഹു ഇതുപോലുള്ള ഹദീസ്, ഇതുപോലുള്ള ഹദീസ്. അതായത് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസ് കാരണം റസൂലുള്ള യൂത്തിർ ബിസബ്ബിസ്മ റബ്ബിക്കലാന എന്നുള്ളത്, അത് ആരുടെ ഹദീസാ? ആരാ റിപ്പോർട്ട് ചെയ്യണത് ഹദീസ്? സഹാബി ഉബൈ ഇബ്നു കഅബ് ആണ് അല്ലെ. ഉബൈ ഇബ്നു കഅബ്, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അഹ്മദ് അബൂദാവൂദ് നസായി ഇവർ റിപ്പോർട്ട് ചെയ്താണ് നമ്മൾ കേട്ടത്. എന്നാൽ ഈ ഹദീസ് ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയിഷയിൽ നിന്ന് ആരാ റിപ്പോർട്ട് ചെയ്തത്? അബൂദാവൂദും തുർമുദിയാണ്. അബുദാവൂദും തുർമുദിയാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് വലി അബിദാവൂദ് തുർമുദി അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ നഹ്വഹു, അബുദാവൂദിനും തുർമുദിക്കും ആയിഷയിൽ നിന്ന് നഹ്വഹു ഇതുപോലെ ഹദീസ് ഉണ്ട്. പക്ഷേ വഫീഹി ആ ഹദീസിലുണ്ട്, വഫീഹി അതിലുണ്ട് കുല്ലു സൂറത്തിൻ ഫീ റക്അ, എന്താ കുല്ലു സൂറ ഓരോ സൂറത്തും ഫീ റക്അത്തിൻ ഓരോ റക്അത്തിൽ, കുല്ലു സൂറത്തിൻ ഫീ റക്അത്തിൻ ഓരോ സൂറത്തും ഓരോ റക്അത്തിൽ, വഫിൽ അഖീറ ഒടുക്കത്തേതിൽ അവസാനത്തേതിൽ കുൽഹു അല്ലാഹു അഹദ്, കുൽഹു അല്ലാഹു അഹദ് ആണ് അവസാന പോതിയത് ഏതാണ്, കുൽഹു അല്ലാഹു അഹദ് ആണ്. വൽ മുഅവ്വിദതൈനി, മുഅവ്വിദതൈനിയും അതായത് പിന്നെ ഓരോ റക്അത്തിലും ഓരോ സൂറത്ത്. വഫിൽ അഖീറത്തി അവസാനത്തെ റക്അത്തിൽ, വിത്റിന്റെ മൂന്നിലെ അവസാനത്തെ റക്അത്തിൽ കുൽഹു അല്ലാഹു അഹദും വൽ മുഅവ്വിദതൈനി, മുഅവ്വിദതൈനിയും ഓതിയിരുന്നു എന്നാണ്. അപ്പൊ അവസാനത്തെ റക്അത്തിൽ ഇവിടെ ഉബൈന്റെ ഹദീസിൽ പറഞ്ഞതാ കുൽഹു അല്ലാഹു അഹദ് ഓതിയിരുന്നു എന്നാണ്. ആയിഷയിൽ നിന്നോ ഉള്ള ഹദീസിലോ കുൽഹു അല്ലാഹു അഹദ് ഉണ്ട്, മുഅവ്വിദതൈനി ഉണ്ട്. ഏതാ മുഅവ്വിദതൈനി? അൽ ഫലഖും അന്നാസും, അൽ ഫലഖും അന്നാസും. അതാണ് ഇതിൽ ഏറെ വന്നത്. ഈ ഒരു ഏറെ വന്നത് കാരണത്താൽ ഈ ഹദീസ് നിരൂപിക്കപ്പെട്ടിട്ടുണ്ട്. നിരൂപിക്കാൻ കാരണം അതിലുള്ള രണ്ട് റാവിമാരാണ്. ഒന്ന് യഹ്യ ഇബ്നു അയ്യൂബ് എന്ന് പറയുന്ന റാവി. ഈ ഏറെ വന്നതിൽ, അതായത് ഇമാം അബൂദാവൂദും അതേപോലെ തന്നെ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ആ റിവായത്തിൽ ഈ ഹദീസ് ഈ ഏറെ വന്നതുണ്ടല്ലോ അതിൽ ദുർബലത പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഏറെ വന്ന ഹദീസിന്റെ സനദിൽ ഒരു യഹ്യ ഇബ്നു അയ്യൂബ് എന്ന് പറയുന്ന റാവി ഉണ്ട്, പിന്നൊന്ന് ഒരു ഹസീഫ് അൽ ജസരി, ഹസീഫ് അൽ ജസരി എന്ന് പറയുന്ന റാവിയുണ്ട്. അയാൾ ദുർബലനാണ്. ഈ ഹസീഫ് അൽ ജസരി ഈ റാവി ദുർബലനാണ്. അതേപോലെ തന്നെ പിന്നെ ഈ യഹ്യ ബിൻ അയ്യൂബ് എന്ന് പറയുന്ന റാവി, പക്ഷെ അദ്ദേഹം തീർത്തും ദുർബലനല്ല, തീർത്തും ദുർബലനല്ല. പക്ഷെ ഹസീഫുൽ ജസരി ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഈ മുഅവ്വിദതൈനിയും ഓതിയിരുന്നു എന്ന് പറയുന്നതായ റിവായത്ത് ദുർബലാണ്. ഏതേ ഓതിയിട്ടുള്ളൂ അവസാനത്തെ റക്അത്തിൽ കുൽഹു അല്ലാഹു അഹദ് ഓതിയിട്ടുള്ളൂ. തൈഫ് ഉബൈ ഇബ്നു കഅബ് നമ്മളിവിടെ പറഞ്ഞു, ഇത് ആയിഷയിൽ നിന്നുള്ള ഹദീസാണ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നമുക്ക് വന്ന റാവിയ അല്ലേ, വന്ന ഉബൈ ഇബ്നു കഅബ്. അദ്ദേഹം ആരാ? ഉബൈ ഇബ്നു കഅബ്, ഉബൈ ഇബ്നു കഅബ് അദ്ദേഹം അൻസാരിയാണ് അല്ലേ. ഉബൈ ഇബ്നു കഅബ് അല്ല അൻസാരിയാണ് അദ്ദേഹം. ഉബൈ ഇബ്നു കഅബിന് കുറേ മഹത്വങ്ങളില്ലേ, എന്താ എങ്ങനെ? ആ ഉബൈ ഇബ്നു കഅബിന്റെ ഹദീസിലാണ് പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ജിന്ന് വന്നിട്ട് അദ്ദേഹത്തോട് സംസാരിച്ച സംഭവം ഉള്ളത്. ആയത്തുൽ കുർസിന്റെ മഹത്വം പറയുന്ന ഹദീസ്. അതേപോലെ തന്നെ അല്ല സുഹൃത്ത് താമസിച്ചത് അബു അയ്യൂബ് അൻസാരിയാണ്. അത് ഖാലിദ് ഇബ്നു സൈദ്, അതല്ല അദ്ദേഹത്തിന്റെ പേര്, അബു അയ്യൂബ് അൻസാരിന്റെ പേര് ഖാലിദ് ഇബ്നു സൈദ്. ഇത് ഉബൈ ഇബ്നു കഅബ്, അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബുൽ മുൻദീർ എന്നാണ്. അബുൽ മുൻദീർ ഉബൈ ഇബ്നു കഅബ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഒരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾക്ക് പിന്നെ സൂറത്തുൽ ലമ്യകുനി, സൂറത്തുൽ ബയ്യിന, ലമ്യകുനി ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് ഉണ്ടല്ലോ, ആ അത് പിന്നെ ഓതി കൊടുക്കാൻ അദ്ദേഹത്തോട് എന്ത് ചെയ്ത് അള്ളാഹു കൽപ്പിച്ച്, അള്ളാഹു ആവശ്യപ്പെട്ട്. അപ്പോ പിന്നെ അദ്ദേഹത്തോട് റസൂലുള്ള പറയാണ്, നിങ്ങളോട് സൂറത്തുൽ ബയ്യിന ലമ്യകുനി ഓതാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറയാണ് പിന്നെ എന്റെ പേര് പറഞ്ഞു, അസമ്മാനി അള്ളാഹ്, എന്റെ അള്ളാഹു എന്റെ പേര് പറഞ്ഞു, ആ നിങ്ങളെ പേര് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ് ദുഃഖീർത്തു എന്തഹു ദുഃഖീർത്തു എന്തല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ പരാമർശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കരഞ്ഞു എന്നാണ്, അദ്ദേഹം കരഞ്ഞു എന്നാണ്. കാരണം അദ്ദേഹത്തോട് കൊണ്ട് ഓതിപ്പിക്കാനുള്ളത്. അതുകൊണ്ടാണ് പിന്നെ സഹാബികൾ പറയാറുണ്ട് ഉള്ളത് അഖറ ഉന ഉബൈ, ഞങ്ങളിൽ ഏറ്റവും നല്ല പാരായണക്കാരൻ ഉബൈയാണ്, ഉബൈബിന് കഅബ് റളിയല്ലാഹു തആല. അദ്ദേഹം 66 മരണപ്പെടുന്നത്, ഹിജ്റയുടെ 66 ഉബൈബിന് കഅബ് റളിയല്ലാഹു തആല അൻഹു. എനിക്ക് തോന്നുന്നു അദ്ദേഹം മരണപ്പെടുന്നത് എങ്ങനെ എങ്ങനെ നമുക്കറിയില്ല. ഉബയ്യനല്ലാത്തതിന് കുറെ മഹത്വങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്, ഉബയ്യ റളിയല്ലാഹു തആലയുമായി ബന്ധപ്പെട്ട്. തൈ രണ്ടാമത്തേത് ഇത് ആയിഷയിൽ നിന്നുള്ള ഹദീസ്, ആയിഷ നമുക്ക് വന്ന റാവിയാണ്. ഇനി അടുത്തത് ഇതൊക്കെ രണ്ട് ഹദീസുകളോ ഹദീസിൽ നിന്നുള്ളതാണല്ലേ. തൈഫ് അൻ അബി സഈദ് അൽഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഔതിറു ഖബ്ല അൻ തുസ്ബിഹു ഔതിറു ഖബ്ല അൻ തുസ്ബിഹു. അബു സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം നമുക്ക് ധാരാളം വന്ന റാവിയാണ് അബു സഈദ് അൽഖുദ്രി, മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഔതിറു നിങ്ങൾ വിത്രാക്കണം, നിങ്ങൾ വിത്രാക്കണം. ഖബ്ല അൻ തുസ്ബിഹു, എന്താ ഖബ്ല അൻ തുസ്ബിഹു? നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി. ഖബ്ല അൻ തുസ്ബിഹു, നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വിത്രാക്കണം. ഔതിറു ഖബ്ല അൻ തുസ്ബിഹു, നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വിത്രാക്കണം. അപ്പോ വിത്രന്റെ ടൈം എപ്പോളാ? പ്രഭാതം അതിന്റെ മുമ്പാണ്, സുബഹിന്റെ മുമ്പാണ്, സുബഹിന്റെ മുമ്പാണ്. ഹദീസ് ഇമാം മുസ്ലിം, റവാഹു മുസ്ലിം അല്ലെ, റവാഹു മുസ്ലിം. വലി ഇബ്നു ഹിബ്ബാൻ മൻ അദ്രക സുബ്ഹ വലം യൂതിർ ഫലാ വിത്ര ലഹു. ഇബ്നു ഹിബ്ബാന്റെ ഹദീസിൽ റസൂലുള്ള പറയാണ് മൻ അദ്രക സുബ്ഹ, ഒരാൾ സുബഹി കണ്ടെത്തി, മൻ അദ്രക സുബ്ഹ, സുബ്ഹി ഒരാൾ കണ്ടെത്തി, എങ്ങനെ? വലം യൂതിർ, വിത്രാക്കാതെ. ഒരാൾ വിത്ര സ്കെച്ചിട്ടില്ല, സുബൈ വാങ്ങാൻ കൊടുത്ത്, അതാണ് വിഷയം. ഫലാ വിത്ര ലഹു, അപ്പൊ അവൻ എന്തില്ല? വിത്രില്ല. ഫലാ വിത്ര ലഹു, അവന് വിത്രില്ല, വിത്ര നഷ്ടപ്പെട്ടു നടത്തും. മൻ അദ്രക സുബ്ഹ വലം യൂതിർ ഫലാ വിത്ര ലഹു. അത് ഹദീസ് സഹിയാണ്, ഈ ഹദീസ് സഹിയാണ്, ഇബ്നു ഹിബ്ബാൻ സഹിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ സുബഹി ആകുന്നതിന് മുമ്പ് വിത്രാക്കാനുള്ള ആഹ്വാനാണ് അബു സഈദ് അൽഖുദ്രിയിൽ നിന്നുള്ള ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ. അബു സഈദിൽ നിന്ന് തന്നെ ഇബ്നു ഹിബ്ബാന്റെ റിവായത്തിൽ മൻ അദ്രക സുബ്ഹ വലം യൂതിർ ഫലാ വിത്ര ലഹു, സുബഹിന് മുമ്പ് വിത്രാക്കിയിട്ടില്ലെങ്കിൽ അവന് വിത്രില്ല. ഇനി അടുത്തത് ഇത് അബു സഈദ് അൽഖുദ്രിയിൽ നിന്നുള്ള ഒരു ആയത്താണ് അല്ലെ. وعن ابي سعيد الخدري رضي الله تعالى عنه قال من نام عن الوتر او نسيه فليصلي اذا اصبح او ذكر الا او ذكر من نام عن الوتر ابو سعيد رضي الله عنه പറയാണ് റസൂൽ الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞതായിട്ട് من نام عن الوتر വല്ലവനും വിത്രനെ തൊട്ട് ഉറങ്ങി او نسيه അല്ലെങ്കിൽ വിത്ര നിസ്കരിക്കാൻ മറന്നുപോയി എങ്കിൽ ഫൽ യുസല്ലി അവൻ നമസ്കരിക്കട്ടെ ഇദ അസ്ബഹ എന്താ അവൻ പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ ഔ ദക്കറ അല്ലെങ്കിൽ അവൻ ഓർത്താൽ അതായത് ഉറങ്ങിയവൻ പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ അവൻ എന്ത് ചെയ്യട്ടെ വിത്രാക്കട്ടെ അല്ലെങ്കിൽ വല്ലവനും മറന്നു എങ്കിൽ മറന്നവൻ ഓർത്താൽ അവൻ വിത്രാക്കട്ടെ അപ്പോൾ ഒരാൾ വിത്ര നിസ്കാരത്തെ തൊട്ട് മറന്നുപോയി എങ്കിൽ ഓർക്കുമ്പോഴാണ് അയാളെ നിസ്കരിക്കേണ്ടത് ഒരാൾ വിത്രസ്കാരത്തിൽ തൊട്ട് ഉറങ്ങിപ്പോയി എങ്കിൽ അയാൾ ഉണർന്നാൽ നിസ്കരിക്കണം, വിത്ര നിസ്കരിക്കണം. ഇത് മുസ്ലിമിന്റെ നമുക്ക് സുഖനാലയ ഈ അബു സഈദിന്റെ രണ്ടാമത്തെ ഹദീസാണ് റവാഹുൽ ഖംസ ഇല്ല നസായി, റവാഹുൽ ഖംസത്തു ഇല്ല നസായി, ഹദീസ് സഹിയാണ്. ഖംസത്താണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതിൽ നസായി ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബുദാവു തുർമുദി ഇബ്നു മാജ അഹ്മദ് ഇവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തൈ ഹദീസ് സഹിയാണ്. അപ്പൊ ഇവിടെ ഒരു ഇഷ്കാലി വരുന്ന തോന്നുന്നുണ്ടോ? എങ്ങനെ എന്താ ഇഷ്കാലം അവിടെ? ഹദീസുകൾ എന്താ വലിയ ഇഷ്കാലുണ്ടോ? മൻ അദ്രക സുബ്ഹ വലം യൂതിർ ഫലാ വിത്ര ലഹു, മൻ നാമാനിൽ വിത്രി ഔ നസിയഹു ഫലിയുസല്ലി ഇദാ അസ്ബഹ ഔ ദക്കർ. എന്താ ഈ ഇഷ്കാല് രണ്ട് ഹദീസും തമ്മില്? ആ ഒരേ ഹദീസില് സുബഹി ആയി അയാൾ വിത്രാക്കിയിട്ടില്ലെങ്കിൽ അയാൾക്ക് വിത്രില്ല എന്ന് പറഞ്ഞു. ഇവിടെ വിത്രസ്കാരം മറന്നുപോയി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി അയാൾ എന്ത് ചെയ്യട്ടെ? നേരം പുലർത്താ വിത്രാക്കട്ടെ എന്ന്. അപ്പൊ ഹദീസ് തമ്മിൽ എന്തുണ്ട്? ഒരു വൈരുദ്ധ്യം വരുന്നുണ്ട്, വരുന്നുണ്ടോ? വരുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളൊന്നും ഇതിനൊന്ന് പൈസയും പറഞ്ഞാണ്. ഒരു ഫസീഹാണ് മാഷാല്ലാ. അതാണെങ്കിലും വിഷയം, ഒരാൾ ബോധപൂർവം വിത്തറാക്കാതെ നേരം വെളുപ്പിച്ച് രാത്രി ഉറങ്ങിയിട്ടുള്ള മൂപ്പര് ബോധപൂർവം വിത്തറാക്കാതെ ഒരാൾ എന്ത് നേരം വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ വിത്തറല്ലോ, അയാൾക്ക് വിത്തറില്ല, വിത്തറിന്റെ മഹത്വമല്ല. അതേസമയം ഒരാൾ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ അയാൾ മറന്നുപോയി എങ്കിൽ അയാൾ എന്ത് ചെയ്യണം, വിത്തറാക്കട്ടെ, അയാള് വിത്തറാക്കട്ടെ. ഓർമ്മ വരുമ്പോ അല്ലെങ്കിൽ പുലർന്നാൽ അയാൾ വിത്തറാക്കട്ടെ എന്നാണ്. അതാണ് അതിന്റെ തൗജി, അതാണ് അതിന്റെ തൗജി. പിന്നെ ഫജറിനെ തൊട്ട് ഉറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഫർദ് തന്നെയാണ് മുന്തിപ്പിക്കേണ്ടത്, വിത്ര് പിന്നീട് നിസ്കരിക്കേണ്ടതാണ്. അതിൽ ഇഷ്കാലില്ല. എങ്ങനെ? ആ വിത്തറാക്ക, നമ്മൾ നിസ്കാരം തൊട്ട് മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മ വന്നാൽ ഉടനെ നിസ്കരിക്കണം. ആ അത് നിസ്കാരം, പിന്നെ നിസ്കാരം പാടില്ലാത്ത ടൈമിലാണെങ്കിൽ നമ്മൾ നിസ്കാരം മറന്നുപോയി അല്ല, അത് ഉടനെ നിസ്കരിക്കണം. ആ അത് ഉടനെ നിസ്കരിക്കണം. ആ ഐലിഷ്കാലില്ല, ഐലിഷ്കാലില്ല. അതായത് ഒരാൾ എപ്പോഴാണോ ഓർക്കുന്നത് അപ്പൊ നിസ്കരിക്കട്ടെ എന്നാണ്. ഓർത്താൽ അല്ലെങ്കിൽ പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ അവൻ നിസ്കരിക്കട്ടെ എന്നാണ്. മനസ്സിലായ? അതില് അതില് പ്രശ്നമല്ല. ഇപ്പൊ ഒരാൾ അസ്തമിക്കാൻ സമയമായി, നിസ്കാരം വിരോധിക്കപ്പെട്ടതാണ്, പക്ഷെ അപ്പോഴും മുമ്പ് അസർ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഉടനെ നിസ്കരിച്ചു കൊള്ളണം. ആ മറന്നുപോയതല്ലേ, കൽപ്പിച്ചു കൂട്ടിയല്ലോ. ഒരാൾ എന്ത് ചെയ്യാണ്, നിസ്കാരത്തെ ആ ടൈമിലേക്ക് പിന്തിപ്പിച്ചിട്ട് നിസ്കരിക്കുമ്പോഴാണ് അയാൾ ആക്ഷേപാർഹൻ. അതേസമയം ഇത് മറന്നുപോയ കേസാണ് അല്ലെങ്കിൽ ഉറങ്ങിപ്പോയ കേസാണ്. മനസ്സിലായ? ഇപ്പൊ ഇപ്പൊ അസറിന് ശേഷം എന്തില്ല, അസറിന് ശേഷം പിന്നെ നിസ്കാരം മൊത്തത്തിൽ പാടില്ല. അതേസമയം എന്ത് ചെയ്യാം, നിസ്കാരം വീട്ടേണ്ടതുണ്ടെങ്കിൽ അസറിന് ശേഷവും വീട്ടാം. അതേപോലെ സുബൈക്ക് ശേഷം ഉദിക്കുന്നതിന് വരെ നിസ്കാരം പാടില്ല. പക്ഷേ സുബൈന് മുമ്പുള്ള സുന്നത്ത് അത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ സുബൈക്ക് ശേഷം നിസ്കരിക്കാം. മനസ്സിലെ? ഉള്ള നിസ്കാരങ്ങളാണെങ്കിൽ നിസ്കരിക്കാം, അതിനിഷ്കാല. പക്ഷെ എങ്ങനെ വിത്തറ് വീട്ടും എന്നുള്ളതാണ്. വിത്തറിന്റെ ടൈം എപ്പളാ? വിത്തറിന്റെ ടൈം രാത്രിയാണ്. അതെ, രാത്രി കഴിഞ്ഞു പോയി, പിന്നെ എങ്ങനെ വിത്തറ് നിസ്കരിക്കും? ഒരാൾ സാധാരണ മൂന്നരക്കായത്താണ് നിസ്കരിക്കല് രാത്രി. പക്ഷെ അന്ന് ഒരു ദിവസം അയാൾ മറന്നുപോയി, അല്ലെങ്കിൽ ഒരാഴ്ച അയാൾ എന്ത് ചെയ്ത്, അയാൾ ഉറങ്ങിപ്പോയി. ഈ മൂന്ന് നിസ്കരിക്കുന്ന ആൾ ഇത് എങ്ങനെ വീട്ടും? നാല് നിസ്കരിക്കുക, മൂന്ന് നിസ്കരിക്കുക. ഹദീസിൽ പറഞ്ഞെന്താ, മൻ നാമാനിൽ വിത്തർ, വിത്തറിനെ തൊട്ട് മറന്നാൽ അയാൾ നേരം പുലർത്തുന്നാൽ അത് നിസ്കരിക്കട്ടെ എന്നാണ്. അപ്പൊ എങ്ങനെയാ നിസ്കരിക്കണ്ടേ? മൂന്നെണ്ണേ നിസ്കരിക്കണ്ടേ അല്ലേ? മൂന്നെണ്ണേ നിസ്കരിക്കണ്ടേ. അതാണ് ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, എത്രയാണോ മറന്നത് അത്ര നിസ്കരിക്കുക, അതല്ലേ കള്ളാ വീട്ടല്. പക്ഷേ പല പണ്ഡിതന്മാരും വിത്തറിന്റെ ടൈം രാത്രിയാണ്, സുബഹി ഉദിക്കുന്നതിന്റെയും ഇഷന്റെ അടിയിലാണ്, ആ സമയം തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിത്തറില്ല. പിന്നെ വിത്തറ് വീട്ടാം, പക്ഷെ അത് ഇരട്ടിയായിട്ടാണ് വീട്ടേണ്ടത്, ഇരട്ടിയായിട്ടാണ് വീട്ടേണ്ടത്. അതിന് തെളിവിന്റെ ബലമുണ്ട്. ഇതിന് തെളിവില്ലെന്ന് വെച്ചാൽ തെളിവുണ്ട്, അതിന്റെ തെളിവ് ഇതാണ്. ഇത് വീട്ടാനാണ് പറഞ്ഞത്, വിത്തറ് വീട്ടാനാണ് പറഞ്ഞത്. വിത്തറ് വീട്ടേണ്ട എങ്ങനെ, വിത്തറ് വിത്തറായിട്ടാ വീട്ടേണ്ടത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടി കാണിച്ചത് ഇരട്ടിയായിട്ടാണ്. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയാനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ പിന്നെ ഇദാ ഗലബ അലൈഹി അന്നു അലുൽ വജ, റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും രോഗമോ ഉറക്കമോ അതിജയിച്ചു പോയിട്ട് രാത്രി നമസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകലിൽ 12 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു, പകലിൽ 12 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രി ഉറക്കം ഗാഢമായി ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ രോഗമോ മറ്റോ ഉണ്ടായിട്ട് എന്ത് ചെയ്തു, രാത്രി നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പകലിൽ റസൂലുള്ള 12 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്നാണ് ആര് പറയുന്നത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. ഹദീസ് സഹീഹാണ്. അപ്പോ രാത്രി നിസ്കരിക്കാത്ത റസൂലുള്ള വീട്ടാണ് പകലില്. എങ്ങനെ വീട്ടിയത്? ഇരട്ടായിട്ടാണ്, ഇരട്ടായിട്ട് വീട്ടി. അതിന് മനസ്സിലാക്കാം റസൂലുള്ളാന്റെ രാത്രി നിസ്കാരം എത്ര ഉണ്ടായിരുന്നുള്ളൂ? 11 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് 12 നിസ്കരിക്കുന്നത്. പണ്ഡിതന്മാർ പറയാണ്, സാധാരണ 3 നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പകലിന് 4 നിസ്കരിക്കുക, സാധാരണ 5 നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ 6 നിസ്കരിക്കുക, 7 നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ 8 നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12 വീട്ടിയത്, കാരണം റസൂലുള്ളാഹിന്റെ രാത്രി നിസ്കാരം എത്രയാണ്? അത് 11 റക്അത്താണ്. അതുകൊണ്ടാണ് 12 ആക്കിയിട്ട് റസൂലുള്ള വീട്ടിയത് എന്നാണ് അതിന് മനസ്സിലാക്കുന്നത്. ബാങ്കിന്റെ ഈ കാലത്തിന്റെ ഇടയിലുള്ള ടൈമില് അപ്പോഴാണ് ഓർക്കണമെങ്കിൽ അപ്പൊ നിസ്കരിക്കാം, ഓർക്കുമ്പോൾ നിസ്കരിക്കാനല്ലേ പറയുന്നത്. മനസ്സിലായില്ലേ? ഓർക്കുന്ന സമയത്ത് നിസ്കരിക്കാനാണ് പറയുന്നത്. അപ്പോ ഒരാൾ വിത്തറിന് തൊട്ട് മറന്നുപോയി ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അയാള് ഉണർന്നിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ ഓർത്താൽ നിസ്കരിക്കുക. ടൈമുണ്ട് എങ്കിൽ മറ്റു നിസ്കാരത്തിന് ഏറ്റുമുട്ടാത്ത ടൈമിലാണ് നിസ്കരിക്കുന്നതിന് വിഷയമല്ല. അതാണ് ഹദീസിന്റെ ലഫ്സിൽ നിന്ന് മനസ്സിലാകുന്നത്, ഓർത്താൽ നിസ്കരിക്കുക എന്നുള്ളത്. പകലിൽ നിസ്കരിക്കുകയാണെങ്കിൽ പകലിൽ വീട്ടാൻ ടൈമുണ്ട്, പകലിൽ വീട്ടാൻ സമയമുണ്ട്, വിശാലമായ ടൈമുണ്ട്. അതന്നെ പറഞ്ഞു, ഫജറിന് ശേഷം ഉദയത്തിന് മുമ്പ് നിസ്കരിക്കാം. വീട്ടിന് നിസ്കാരം ഉദർ കാരണത്താൽ, ഒഴിവ് കൈ കാരണത്താൽ നിസ്കരിക്കാൻ പറ്റാത്ത എന്ത് ചെയ്യാം, ആ സമയത്ത് നിസ്കരിക്കാം. അതിൽ നമ്മൾ ആ വിഷയം എടുത്താണ് നമുക്ക് ജയിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഖിലാഫ് നിലനിൽക്കേണ്ട അഭിപ്രായ വ്യത്യാസം. ഇനി അടുത്ത ഹദീസ് ജാബിറിന്റെ ഹദീസ് അല്ലേ. ജാബിർ ഇബ്നു അബ്ദുല്ലയിൽ നിന്ന് നിവേദനം ജാബിർ ഇബ്നു അബ്ദുല്ലയിൽ നിന്ന് നിവേദനം. ജാബിർ ഇബ്നു അബ്ദുല്ല അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാഫ് വല്ലവനും ഭയന്നു, അല്ല യഖൂമ മിൻ ആഖിറിൽ ലൈൽ രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കുകയില്ല എന്ന്. രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കുകയില്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല എന്ന് വല്ലവനും ഭയന്നാൽ, ഫലിയൂതിർ അവ്വലഹു അവൻ രാവിന്റെ തുടക്കത്തിൽ വിത്തറാക്കട്ടെ, രാവിന്റെ തുടക്കത്തിൽ വിത്തറാക്കട്ടെ. രാവിന്റെ അവസാനത്തിൽ എഴുന്നേൽക്കും, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് വല്ലവനും പ്രത്യാശിച്ചാൽ, ഫലിയൂതിർ ആഖിറൽ ലൈൽ അവ രാത്രിയുടെ അവസാനത്തിൽ വിത്തറാക്കട്ടെ. ഫലിയൂതിർ ആഖിറൽ ലൈൽ രാത്രിയുടെ അവസാനത്തിൽ വിത്തറാക്കട്ടെ. കാരണം എന്താ, ഫഇന്ന സലാത്ത് ആഖിറിൽ ലൈൽ, കാരണം ആഖിറുൽ ലൈലിന്റെ നമസ്കാരം മശ്ഹൂദത്തുൻ, മശ്ഹൂദത്താണ് എന്താ, സാക്ഷ്യം വഹിക്കപ്പെടുന്ന നമസ്കാരമാണ്, മലക്കുകൾ സാക്ഷിയാകുന്ന നമസ്കാരമാണ്, അതാണ് അതിന്റെ അർത്ഥം. ഫൈന ആഖിറൽ ലൈലി മശ്ഹൂദത്തുൻ, കാരണം രാത്രിയുടെ അവസാനത്തിലുള്ള നമസ്കാരം അത് മശ്ഹൂദത്തുൻ, സാക്ഷ്യം വഹിക്കപ്പെടുന്ന നമസ്കാരമാണ്. സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് മലക്കുകളുടെ സാക്ഷ്യം എന്ന് അതിന് പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ അള്ളാഹു സുബ്ഹാന തആല സമാഉ ദുനിയയിലേക്ക് ഇറങ്ങുന്ന സമയം അതാണ്, മനസ്സിലായില്ലേ. അപ്പൊ ആ നിലക്കും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും രാത്രിയുടെ അവസാനത്തിലുള്ള നമസ്കാരം അത് മശ്ഹൂദത്താണ്, മലക്കുകളുടെ സാക്ഷ്യം ലഭിക്കുന്ന നമസ്കാരമാണ്. വദാലിക അഫ്ദലു, മാത്രമല്ല അതെന്താ, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. വദാലിക അഫ്ദലു എന്നാണ് വദാലിക ഖൈർ, അതാകുന്ന ഏറ്റവും ശ്രേഷ്ഠം, അതാകുന്ന ഏറ്റവും ശ്രേഷ്ഠം. റാവി മുസ്ലിമാണ്. തൈഫ് റവാഹു മുസ്ലിം, ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ് ഒക്കെ വളരെ ഇംഗ്ലീഷ്കാരല്ല, വളരെ വ്യക്തമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. മൻ ഖാഫ അല്ല യഖൂമ മിൻ ആഖിറിൽ ലൈലി ഫലിയൂതിർ അവ്വലഹു വമൻ തമഅ അൻ യഖൂമ ആഖിറഹു ഫലിയൂതിർ ആഖിറൽ ലൈൽ ഫഇന്ന സലാത്ത ആഖിറൽ ലൈലി മശ്ഹൂദത്തുൻ വദാലിക അഫ്ദൽ. അപ്പൊ രാത്രിയുടെ തുടക്കത്തിലും വിത്തറാക്ക, രാത്രിയുടെ ഒടുക്കത്തിലും വിത്തറാക്ക, ഏറ്റവും നല്ലത് എപ്പോഴാണ്, രാത്രിയുടെ അവസാനത്തിലാണ്. തൈഫ്, ഇനി അടുത്ത ഹദീസ് ഇബ്നു ഉമർ അല്ലേ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ قال قال رسول الله صلى الله عليه وسلم اذا طلع الفجر فقد ذهب وقت كل صلاه الليل والوتر فاوتر قبل طلوع الفجر عبد الله بن عمر رضي الله عنه حديث الله الرسول صلى الله عليه وسلم قال اذا طلع الفجر فجر ادിച്ചാൽ فقد ذهب وقت كل صلاه الليل ഫഖദ് ദഹബ പോയി, നഷ്ടപ്പെട്ടു. വക്തുക്കുല്ലി സലാത്തിൽ ലൈൽ എല്ലാ രാത്രി നമസ്കാരത്തിന്റെയും സമയം, വൽ വിത്ർ വിത്തറിന്റെയും. അപ്പൊ ഫജർ ഉദിച്ചാൽ സലാത്തുൽ ലൈലിന്റെയും വിത്തറിന്റെയും എല്ലാം സമയം പോയി കഴിഞ്ഞു. ഫഔതിറു, അതിനാൽ നിങ്ങൾ വിത്തറാക്കണം. ഖബില തുലൂഇൽ ഫജർ, ഫജർ ഉദിക്കുന്നതിന് മുമ്പ്, ഫജർ ഉദിക്കുന്നതിന് മുമ്പ്. അപ്പൊ ഫജർ ഉദിക്കുന്നതിന് മുമ്പ് വിത്തറാക്കണം എന്ന് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാരണം വിത്തറിന്റെയും സലാത്തുൽ ലൈലിന്റെയും സമയം അത് ഫജ്ർ ഉദിക്കുന്നതോടുകൂടി സഹത്ത് പോയി. തുർമുദിന്റെ റിവായത്തല്ലേ, റവാഹു തുർമുദി അല്ലെ, ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. പിന്നെ ഒരു ചില സലഫുകൾ പിന്നെ ഇമാം ഇബ്നുൽ മുൻദിർ പിന്നെ ഉദ്ധരിച്ചതാണത്. സലഫുകളിൽ ചിലർ വിത്തറിന്റെ സമയം പിന്നെ ഇഖ്തിയാരിയായ സമയവും ഇൽത്തിറാറിയായ സമയവും രണ്ട് സമയം പറയും. ഇഖ്തിയാരിയായ സമയവും ഇൽത്തിറാറിയായ സമയവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള ചില ഒരു സമയമുണ്ട്, അനിവാര്യഘട്ടം. അനിവാര്യഘട്ടം ആ അനിവാര്യഘട്ടം അത് സലാത്തുൽ ഫജ്ർ വരെ നീണ്ടു നിൽക്കുന്നുണ്ട് എന്നാണ്. സലാത്തുൽ ഫജ്ർ വരെ അങ്ങനെ പൂർവികർ മനസ്സിലാക്കിയിരുന്നു എന്നാണ്. സലാത്തുൽ ഫജ്ർ വരെ, അതായത് വിത്ര എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? അതിന്റെ ഇഖ്തിയാരിയായ ടൈം ഫജറിന്റെ ഉദയം വരെയാണ്. ഇഷ നിസ്കരിച്ച് അത് ഇനിയിപ്പോ നമ്മൾ ജമ്മ തഖ്ദീമാക്കി മഗ്രിബിലേക്ക് ജമ്മാക്കിയിട്ട് നിസ്കരിച്ചാലും ഇഷ നിസ്കരിച്ചത് മുതൽ ഫജറിന്റെ ഉദയം വരെയാണ് എന്ത്? വിത്തറിന്റെ ഇഖ്തിയാരിയായ സമയം, നല്ല സമയം. എന്നാൽ ആ സമയത്ത് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഉത്തുറാറിയായ നിർബന്ധമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു സമയമുണ്ട്. ആ അനിവാര്യമായ സമയം ഫജർ ഉദിച്ച് ഫജർ നിസ്കാരം വരെയാണ്. ഫജർ ഉദിച്ച് ഫജർ നിസ്കാരം വരെയാണ്. അങ്ങനെ ചില സലഫുകൾ എന്ത് ചെയ്തിരുന്നു, നിസ്കരിച്ചിരുന്നു, അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇമാം ഇബ്നുൽ മുൻദിർ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഒരാൾക്ക് ഫജറിന്റെ മുമ്പ് വിത്തറാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഫജർ ഉദിക്കുന്നതിന് മുമ്പ് വിത്തറാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫജർ നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ടോ സുന്നത്തിന് മുമ്പോ അല്ലെങ്കിൽ പിന്നെ ഫജർ നിസ്കാരത്തിന് മുമ്പായിട്ട് വിത്തറാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രശ്നമല്ല എന്നർത്ഥം. ഞാൻ നിങ്ങൾ പറഞ്ഞ അതിന്റെ ആ ഇതിൽ അതിനുള്ള ഇത് പണ്ഡിതന്മാരങ്ങനെ ചിലർ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച എന്തിനാ? ഫൗതിറു ഖബ്ല തുലൂഇൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിത്തറാക്കിക്കൊള്ളിയും എന്നാണ്. ഇമാം തിർമിദിയുടെ റിവായത്താണത്. ഹദീസും വിലപ്പെട്ട ഹദീസാണ്. തയ്യിബ്, ഖലാസ്. ഇനി അടുത്ത് ദുഹ നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ്. അതും ഇബ്നു ഹജർ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ദുഹ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പിന്നെ അത് നിർബന്ധാണോ, അത് സുന്നത്താണോ, അത് പാടില്ലേ ഇസ്ലാമിൽ, അങ്ങനെ അഭിപ്രായമുണ്ട്. അങ്ങനെ നിസ്കാരം തന്നെ അല്ല എന്നുള്ളതൊക്കെ വീക്ഷണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ കുറെ ഹദീസുകൾ ആ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.